നമസ്കാരം, ശ്രീ ബെന്നി സെബാസ്റ്റ്യൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
വിക്ടോറിയയിലെ വെസ്റ്റേൺ സബർബുകളിൽ ഉത്സവ് മലയാളി സമാജ് ചെടികൾ വെച്ചുപിടിപ്പിക്കുക, അതുപോലെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. ഒന്ന് വിശദീകരിക്കാമോ, എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്, എത്ര കാലമായി ഇത് ചെയ്യാൻ തുടങ്ങിയത് എന്നൊക്കെ ഒന്ന് പറയാമോ?
ഉത്സവ മലയാളി സമാജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഉദ്ദേശം 8 വർഷമായി. കഴിഞ്ഞ വർഷം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സാമൂഹ്യ സേവന രംഗത്ത് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആശയം വന്നു. അപ്പോൾ അതിനെ ഞങ്ങൾക്ക് തോന്നി ഏറ്റവും നല്ലത് ഈ പ്രകൃതിയോട് ബന്ധപ്പെട്ട് പോകുന്ന എന്തെങ്കിലും ചെയ്യുമായിരിക്കും നല്ലതെന്നാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളൊരു ആശയത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അത് കൗൺസിലിൽ ഞങ്ങൾ മെൽറ്റൺ കൗൺസിലിൽ ഇതിനെ ബന്ധപ്പെടുത്തി ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തപ്പോൾ അവരത് വളരെ ഹാപ്പി ആയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തു. ഞങ്ങൾ കുറച്ച് സാമ്പത്തിക സഹായമൊക്കെ അതിനായിട്ട് കിട്ടി. ഇവിടെ കോറോറോയിത്ത് ക്രീക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ക്രീക്കുണ്ട്, ഒരു സ്ട്രീമാണത്. അപ്പോൾ അതിൻ്റെ കരകളിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ. കഴിഞ്ഞ വർഷമാണ് ഇത് തുടങ്ങിയത്. കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 2000 ചെടികൾ ഞങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ സാധാരണ ആൾക്കാർ ചെടികൾ നട്ടങ്ങ് ആ പരിപാടി അതുകൊണ്ട് തീരുവാണ് സാധാരണ സംഭവിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ചെയ്തത് എല്ലാ ആഴ്ചയും അവിടെ പോയി ആ ചെടികൾക്ക് ചുറ്റുമുള്ള പുല്ലുകളൊക്കെ പറിക്കുക, ആവശ്യമുള്ളപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള അതിനെ പരിപാലിക്കുക എന്നുള്ളൊരു അനുബന്ധ കാര്യങ്ങളും കൂടെ ഞങ്ങൾ
ചെയ്യുന്നുണ്ട്. ഇതിൽ ആരെല്ലാമാണ് ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുക? സമാജത്തിലുള്ളവർ എല്ലാവരും, കുട്ടികളും മുതിർന്നവരും എല്ലാം എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? അതിന്റെ ഒരു രീതി എങ്ങനെയാണ്? ഇപ്പൊ രാവിലെ ഇറങ്ങുകയാണോ, അല്ലെങ്കിൽ ഇന്ന ദിവസം പോവാമെന്ന് തീരുമാനിക്കുന്നു, എവിടേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നു, ഇതെല്ലാം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത്?
ഈ പ്ലാന്റിങ്ങിനുള്ള സൈറ്റ് ഡിസൈഡ് ചെയ്യുന്നത് കൗൺസിലിന്റെ കൺസൾട്ടേഷനോടുകൂടിയാണ്. അപ്പൊ കൗൺസിലിന്റെ എൻവയോൺമെന്റൽ ഓഫീസറാണ് ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തരുന്നത്. ഏരിയ എല്ലാം അവർ സെലക്ട് ചെയ്ത് തരും, കാരണം നമുക്ക് കൗൺസിൽ ലാൻഡിൽ ഡയറക്റ്റ് ആയിട്ട് പോയൊന്നും നടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവർ അത് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ വളർത്താവുന്ന നടാവുന്ന ചെടികളും അവർ തന്നെ സജസ്റ്റ് ചെയ്യും. പിന്നെ പ്ലാന്റിങ് ഡേയ്സിൽ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 3 പ്ലാന്റിങ് ഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലാന്റിങ് ഡേ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ 70 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ മിനിമം ഒരാളെങ്കിലും എല്ലാ ഫാമിലിയിൽ നിന്നും വരും. ഒരു 100 പേര് ഓരോ ഒക്കേഷനിലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പ്ലാന്റ് ചെയ്യാനായിട്ട്. പിന്നെ ഈ റെഗുലറായിട്ട് പോകുന്നത് എല്ലാവരും ഒന്നും വരാൻ പറ്റത്തില്ലല്ലോ, ജോലിയുള്ളവരൊക്കെയാണ്. അപ്പോൾ ഞായറാഴ്ചകളിൽ സാധാരണ ഒരു 11 ആകുമ്പോൾ 5-6 പേരൊക്കെയാണ് എല്ലാ ആഴ്ചയും റെഗുലറായിട്ട് വരുന്നത്.
ഓക്കെ, അപ്പോൾ 5-6 പേർ റെഗുലർ ആയിട്ട് പോകുന്നു. അപ്പോൾ ഇതിനൊരു മാർഗനിർദ്ദേശം നൽകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു മാർഗനിർദ്ദേശമാണ്, ഇന്ന ചെടി ഇവിടെ വെച്ച് പിടിപ്പിക്കണം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു നിയമവശമുണ്ടല്ലോ, നമുക്ക് വെറുതെ ഏതെങ്കിലും ചെടിയും നടാൻ പറ്റില്ലല്ലോ, അതിൻ്റെ രീതി എങ്ങനെയാണ്?
അത് ഇവിടുത്തെ നേറ്റീവ് പ്ലാന്റ്സ് മാത്രമാണ് ഇവിടെ നടുന്നത്. അപ്പോൾ നേറ്റീവ് പ്ലാന്റ്സ് ഓരോ ഏരിയയിലും അവിടെയുള്ള ജീവജാലങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നടുന്ന ഏരിയയിൽ കുറേ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ടുള്ള തവളകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ തവളകൾക്കൊക്കെ അവിടെ വളരാനായിട്ട് ഒരു സേഫ് ഹാവൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അനുയോജ്യമായ പുല്ലുകളും എല്ലാമാണ് അവർ സജസ്റ്റ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ അവർ കൂടെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് ഒരു സ്ഥലത്ത് വെച്ച് നടത്തിയിട്ട് നിങ്ങൾ പോവുകയാണോ ചെടിയുമായിട്ട്?
മിക്കവാറും എല്ലാ പ്ലാന്റിങ് സെഷനിലും കൗൺസിലിൽ നിന്നും ഒരാളെങ്കിലും ഉണ്ടാകും. അതുപോലെ തന്നെ മെൽബൺ വാട്ടറിലെ ആരെങ്കിലും കൂടെ ഉണ്ടാകാറുണ്ട്.
ഓക്കെ,
അപ്പൊ ഈ രണ്ട് ഏജൻസികളുടെയും ആരെങ്കിലും ഒക്കെ പ്രതിനിധികൾ ഞങ്ങളുടെ പ്ലാന്റിങ്ങിൽ തന്നെ വരാറുണ്ട്. പിന്നെ വല്ലപ്പോഴൊക്കെ അവർ ഒരു മാസവും 2 കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യും ഞങ്ങളുടെ കൂടെ.
ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ്, സാമ്പത്തിക സഹായം അതുപോലെ മറ്റ് സപ്പോർട്ട് ഏതൊക്കെ രീതിയിലാണ് കൗൺസിലിൽ നിന്ന് ലഭിക്കുന്നത്, ഒന്ന് വിശദീകരിക്കാമോ എല്ലാവർക്കും അതൊരു അറിഞ്ഞിരിക്കുവാനായിട്ട്?
സാമ്പത്തിക സഹായം ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ പ്രൊജക്ടിന് വേണ്ടി മാത്രം ഉത്സവ സമാജിന് ഏതാണ്ട് $15,000 കൗൺസിൽ ഞങ്ങൾക്ക് തന്നു. അതുപോലെ തന്നെ ഈ ട്രെയിനിങ് തരിക എന്നുള്ളതുണ്ട്. റെഗുലറായിട്ട് പോകുന്നവരും അതുപോലെ തന്നെ പ്ലാന്റിങ് നടത്തുമ്പോൾ അതിലൊരു ലീഡർഷിപ്പ് റോളിലുള്ളവർക്കൊക്കെ അവർ ട്രെയിനിങ് തരുന്നുണ്ട്. എങ്ങനെ ചെടികൾ നടണം, എത്ര ആഴത്തിൽ നടണം, അതിന് ചുറ്റും എങ്ങനെ മണ്ണിടണമെന്നൊക്കെ പഠിപ്പിക്കാം. പ്രത്യേകിച്ച് ഇത് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ചെടികളല്ലല്ലോ, അപ്പൊ അതിൻ്റെതായ പ്ലാന്റിങ് രീതികളൊക്കെ വിശദീകരിക്കാനായിട്ട് അവർ ഒരു ട്രെയിനിങ് സെഷൻ ഓർഗനൈസ് ചെയ്തിരുന്നു. ഞങ്ങൾ മെൽറ്റൺ ബൊട്ടാണിക് ഗാർഡനിൽ പോയാണ് അതിന് ട്രെയിനിങ് എടുത്തത്.
ഓക്കെ, അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടൊക്കെ ഒരു വർഷമായി ഏർപ്പെടുന്നു. ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിൽ നിന്ന് ഈ ഒരു വർഷം ഇത് ചെയ്തിട്ട് എന്ത് തോന്നുന്നു?
വ്യക്തിഗതമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മള് നമ്മുടെ നാടും എല്ലാം വിട്ട് വേറൊരു നാട്ടിൽ വന്ന് ഇവിടുത്തെ സ്ഥിര താമസക്കാരായി ഈ രാജ്യം നമ്മുടെ രാജ്യമായിട്ട് അംഗീകരിച്ചവരാണ്. അപ്പോൾ മിക്കവാറും എല്ലാവരും സമാജത്തിലുള്ള എല്ലാവരും തന്നെ ഇവിടെ സിറ്റിസൺഷിപ്പ് എടുത്തവരാണ്. അപ്പോൾ ഒരു ഒരു നാട്ടിൽ നമ്മൾ വരുമ്പോൾ അവിടുത്തെ മണ്ണിനെയും അവിടുത്തെ പ്രകൃതിയെയും സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ധാർമ്മികമായ കടമയാണ്. അപ്പോൾ ആ കടമ നിറവേറ്റുന്നതിൻ്റെ ഒരു ഭാഗമാണ് ആ പ്രകൃതിയെ സംരക്ഷിക്കുക. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ കരുതി വയ്ക്കാൻ ശ്രമിക്കുന്നവരാണ്. നമ്മൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ നോക്കും, അവരുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ എന്താ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയെല്ലാം ട്രൈ ചെയ്യും. അപ്പോൾ അവർക്കെല്ലാം നമുക്ക് കൊടുക്കാവുന്ന അതിലൊക്കെ വലിയൊരു നല്ല എന്താണ് പറയുക നമ്മളുടെ ഒരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം അവർക്ക് വേണ്ടി നല്ലൊരു പ്രകൃതി
ഒരുക്കുക എന്നുള്ളതാണ്. ഇത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി കുറച്ചു നേരം സമയം ചെലവിടുന്നതിന്റെ ഗുണങ്ങളും സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ.
അബ്സല്യൂട്ട്ലി. കുട്ടികളൊക്കെ വരുമ്പോൾ അവർ അത്രയും സമയമെങ്കിലും പേരൻസ് ഞാൻ എന്റെ ഇവിടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് മക്കളെല്ലാവരും സ്ക്രീനിലാണ് ഫുൾ ടൈം, ഇത് ഐപാഡോ ഐഫോണോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവരുടെ കയ്യിൽ. അപ്പൊ ഈ ഇതിന് പോകുമ്പോൾ പുറത്ത് നമ്മൾ ഓപ്പൺ എയറിലാണ്, ഒരു ക്രീക്കിന്റെ സൈഡിലാണ്, കിളികളുടെ ചില കിളി കേൾക്കാം, തവള കരയുന്നത് കേൾക്കാം. അപ്പൊ അതെല്ലാം കുട്ടികൾക്കൊരു പുതിയ അനുഭവം കൂടെയാണ്. പ്ലസ് അവർ ആ സ്ക്രീൻ ടൈമിൽ നിന്ന് കുറെ നേരം മാറി നിൽക്കുന്നു എന്നുള്ള അഡൽസിനും ഇത് ബാധകമാണ്.
ഇതിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളാണ് നേരിട്ടത്? കാരണം സമയക്കുറവും എല്ലാം ഒരു പ്രശ്നങ്ങളാണല്ലോ. എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഇങ്ങനെ ആൾക്കാരെ എല്ലാവരും ഒരുമിച്ച് ഈ പുറത്ത് ഇതിനുവേണ്ടി കൊണ്ടുവരുന്നതിനായിട്ട്?
പ്രത്യേകിച്ച് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഉത്സവത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇതിന് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഇത് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെയാണ് ഈ റെഗുലറായിട്ട് പോകുന്നവർ. മറ്റുള്ളവർക്കാണെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾക്ക് 52 ആഴ്ചയുണ്ട്, 104 വീക്കെൻഡ്സ് ഉണ്ട്. അതിൽ ഏതോ ഒരു വർഷത്തിൽ ഒരു 4-5 വീക്കെൻഡ് 1 or 2 അവേഴ്സ് ഇഫ് യു സ്പെൻഡ് ഫോർ ദിസ്, അത് നമുക്ക് എല്ലാവർക്കും കണ്ടെത്താവുന്ന ഒരു സമയമാണ്.
അത് ശരിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഒരു വർഷം നേടിയ അനുഭവ സമ്പത്ത് പല രീതികളിൽ നിങ്ങളത് ഉപയോഗിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്ന് വിശദീകരിക്കാമോ, മുന്നോട്ട് ഏതൊക്കെ പദ്ധതികളിലൊക്കെ ഏർപ്പെടാൻ സാധിക്കുന്നു എന്നെല്ലാം കാര്യങ്ങളിൽ?
ഈ പ്ലാന്റിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമായി. അതിന്റെ അടുത്ത ഒരു 5 വർഷത്തേക്കെങ്കിലും ഉത്സവിന്റെ ഫുൾ കമ്മിറ്റ്മെന്റ് ഞങ്ങൾ കൗൺസിലിന് ഇപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ജൂലൈ 31st ഓസ്ട്രേലിയയിലെ നാഷണൽ ട്രീ ഡേ ആണ്. അപ്പൊ അന്ന് ഞങ്ങളൊരു 2000 ചെടികൾ അവിടെ ക്രീക്കിന് ചുറ്റും നടുന്നുണ്ട്. ഒരു വലിയൊരു സംരംഭമായിട്ടാണ് ഞങ്ങളത് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത 5 വർഷത്തേക്ക് ആ ക്രീക്കിന് ചുറ്റും തുടർന്നും അതിനോട് അനുബന്ധമായിട്ടുള്ള ആ സ്ഥലങ്ങളിലെല്ലാം ചെടികൾ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് കൗൺസിലിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള ഈ കാർലൈൻ സ്പ്രിങ്സ് ഏരിയയിലുള്ള ഒരു സ്കൂളിലെ കുട്ടികൾ ഞങ്ങൾ ചെയ്യുന്ന ഈ സംരംഭത്തെപ്പറ്റി കേട്ടിട്ട് ഞങ്ങൾ അവിടേക്ക് ക്ഷണിക്കുകയും അവരുടെ സ്കൂളിന് ചുറ്റും ചെടികൾ നടുന്നതിലൊക്കെ ഞങ്ങളോട് ഇൻവോൾവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവർ ആ കുട്ടികൾക്ക് 6ാം ക്ലാസ്സിലെ കുട്ടികളാണ് പ്രത്യേകിച്ചും, അവർ എൻവയോൺമെന്റിനെ പറ്റി പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ ഒരു ഫണ്ട് റൈസിങ് നടത്തി. ആ ഫണ്ട് മുഴുവൻ ഉത്സവിന് അവർ ചെറിയൊരു തുകയാണ്, എന്നാലും അവരത് കുട്ടികൾ ഓർഗനൈസ് ചെയ്ത് ഡൊനേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആ എൻവയോൺമെന്റിനോട് അവർക്കുള്ള താല്പര്യം പ്രകടിപ്പിച്ചത് അങ്ങനെയായിരുന്നു. ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റാർട്ട്. മലയാളികളായ നമുക്ക് പ്രകൃതിയോട് ഒരുപാട് അടുപ്പമുള്ളവരാണ്. ഈ ഇടയ്ക്ക് നമ്മൾക്കിപ്പോൾ വേനൽ നാട്ടിലെ വേനൽക്കാലത്തൊക്കെ ഭയങ്കര ചൂട് വന്നപ്പോൾ എല്ലാവരും മരങ്ങൾ നടുന്നതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒത്തിരി മെസ്സേജുകൾ ഷെയർ ചെയ്യുന്ന കണ്ടിരുന്നു. മരങ്ങൾ നടുന്നതും അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒതുങ്ങേണ്ട കാര്യങ്ങളല്ല. അത് നമുക്ക് എല്ലാവർക്കും ചെറിയ രീതിയിൽ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്നതാണ്.
ശ്രീ ബെന്നി സെബാസ്റ്റ്യൻ, ഇപ്പോൾ മറ്റുള്ളവർക്ക്, മറ്റുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക്, ഓസ്ട്രേലിയയിലെ മറ്റ് ഭാഗങ്ങളിലുള്ളവർക്കും ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഇത് ഇതുപോലുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അവർ കൗൺസിലിനെ സമീപിക്കുകയാണോ എന്താണ്
ചെയ്യേണ്ടത്? എന്റെ അറിവിൽ ഓസ്ട്രേലിയയിലുള്ള എല്ലാ സിറ്റി കൗൺസിലുകൾക്കും എൻവയോൺമെന്റൽ പ്രോഗ്രാം ഉണ്ട്. ഇവിടെ മെൽബണിലുള്ള എല്ലാവർക്കും ഉണ്ടെന്ന് ഡെഫിനറ്റ് ആണ്. അപ്പോൾ ഈ കൗൺസിലുകളെല്ലാം ഇതുപോലത്തെ ട്രീ പ്ലാന്റിംഗ് ഡേയ്സ് ഒക്കെ നടത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നൊന്നുമില്ല, കൗൺസിൽ നടത്തുന്ന എന്തെങ്കിലും പരിപാടികൾ നമുക്ക് സംബന്ധിക്കാവുന്നതാണ്. ഇപ്പൊ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എടുക്കേണ്ട, ജസ്റ്റ് 1 or 2 ദിവസം പോയി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണെങ്കിൽ ഡെഫിനറ്റ്ലി കൗൺസിലിന്റെ വെബ്സൈറ്റിലൊക്കെ നോക്കി എന്നാണ് ട്രീ പ്ലാനിംഗ് ഡേ എന്ന് അറിയാൻ പറ്റും. നമുക്ക് അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടെ പുറത്തുള്ളവരുമായിട്ട് ഇടപഴകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും നമ്മൾ.
ശ്രീ ബെന്നി സെബാസ്റ്റ്യൻ, ഉത്സവ് മലയാളി സമാജ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചെടി വെച്ചുപിടിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ SBS മലയാളത്തോട് വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു.